പ്രൈസ് ദ ലോർഡ്. രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിന്റെ നാലാം വാക്യം. രണ്ട് രാജാക്കന്മാർ ഏഴിന്റെ നാല്, സെക്കൻഡ് കിങ് ചാപ്റ്റർ സെവൻ വേഴ്സ് ഫോർ. അന്ന് കുഷ്ഠരോഗികളായ നാലാൾ പടിവാതുക്കൽ ഉണ്ടായിരുന്നു. എ സ്ക്വാഡ് ഓഫ് ഫോർ, നാൽവർ സംഘം. ഹുങ്കാര ശബ്ദത്തോടെ ട്രെയിൻ പാലക്കാട് സ്റ്റേഷനിൽ നിന്നു. യാത്രക്കാർക്കുള്ള ഭക്ഷണപാത്രങ്ങളുമായി ജോലിക്കാർ വേഗത്തിൽ അകത്തേക്ക് കയറുന്നു. യാത്രക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബഹളം. ഇതിനിടയിൽ അമ്മ ബാബുവിന് ഭക്ഷണം പൊതി നൽകി. ചപ്പാത്തി മുറിച്ച് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളിയുടെ ശബ്ദം കേട്ടു. പുറത്തേക്ക് നോക്കിയ ബാബു കണ്ടത് ഒരു കൊച്ചു ബാലൻ കൈ നീട്ടി നിൽക്കുന്നു, കൂടെ രണ്ട് പട്ടികളും. ഒരു ചപ്പാത്തി എടുത്തിട്ട് ബാക്കി ദേഷ്യത്തോടെയാണെങ്കിലും അവന് നൽകി. പൊതി വാങ്ങിയ ബാലൻ ആദ്യം ചെയ്തത് രണ്ട് പട്ടികൾക്കും അത് പങ്കുവെച്ച് നൽകുകയായിരുന്നു. നന്ദിയോടെ ആ മൃഗങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവർ അത് ഭക്ഷിച്ചു. ഈ പങ്കുവെക്കലിൻ്റെ സന്തോഷം നേരിൽ കണ്ട ബാബു തൻ്റെ ജീവിതത്തിലെ ആ പുതിയ അനുഭവത്തിൽ സന്തോഷിച്ചു. ഈ അനുഭവം തൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുമെന്ന് അവൻ തീരുമാനിച്ചു. രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിൻ്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പങ്കുവയ്ക്കലിന് അവസരം ലഭിച്ച അത് ഉപയോഗിച്ച 4 വ്യക്തികളെ കാണും. ഈ 4 വ്യക്തികളും പട്ടണത്തിൻ്റെ പടിവാതുക്കൽ കഴിയുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർ പടിവാതുക്കൽ വന്നതെന്ന് ചോദിച്ചാൽ ഇവർ 4 പേരും കുഷ്ഠരോഗികളായിരുന്നു. പടിവാതുക്കൽ തന്നെ അവർ നിന്നത് പുറത്തേക്ക് എറിഞ്ഞു കളയുന്ന മലിനവസ്തുക്കൾക്കിടയിൽ നിന്ന് വിശപ്പടക്കുവാനുള്ള അപ്പക്കഷണങ്ങൾ എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വാക്ക് ഓർക്കുക. ജീവൻ നിലനിർത്താൻ എറിഞ്ഞു കൊടുക്കുന്ന നുറുക്കായാലും വിശപ്പുള്ളവൻ പേർക്കും. ആത്മീയമായ അപ്പക്കഷ്ണങ്ങൾ ആഗ്രഹിക്കുന്നവൻ, ആത്മീയമായ നുറുക്കു വേണ്ടിയവൻ ആത്മീയ വിശപ്പുള്ളവനായിരിക്കണം. വിശപ്പുള്ളവന് മാത്രമേ നുറുക്കു പെറുക്കണമെന്നുള്ള ചിന്തയും ഉണ്ടാകുകയുള്ളൂ. അപ്രകാരം നല്ല നുറുക്ക് പെറുക്കുവാൻ പോകുന്നവർക്ക്, ആത്മീയ ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എവിടെ നിന്നായാലും എങ്ങനെയായാലും എനിക്ക് ആത്മീയ ഭക്ഷണം വേണം എന്നുള്ള വിശപ്പുള്ളവന് നിശ്ചയമായിട്ടും അത് ലഭിക്കാനുള്ള സാഹചര്യവും ഇന്നുണ്ട്. ജീവൻ നിലനിർത്തുവാൻ ആ നുറുക്ക് മതിയാകുമെന്ന് അവളുടെ ആ വിശ്വാസത്തെ കണ്ടില്ല എന്ന് നടിക്കുവാൻ യേശുവിനും കഴിഞ്ഞില്ല. ആത്മീയ ജീവൻ നിലനിർത്തുവാനുള്ള നുറുക്ക് ലഭിക്കുന്നിടം കണ്ടെത്തുകയും സ്വീകരിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് പലരും ആത്മീയ ജീവനേക്കാൾ വില കൽപ്പിക്കുന്നത് 4 വിരൽ മാത്രം നീളമുള്ള ലൗകിക ജീവനാണ്. പട്ടണത്തിനകത്തു നിന്ന് പുറത്തേക്ക് അവശിഷ്ടങ്ങൾ വരാതെ ആയപ്പോൾ ഈ 4 വർ സംഘം മനസ്സിലാക്കി അകത്ത് ഭക്ഷണത്തിന് ക്ഷാമമുണ്ട്. മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കണമെങ്കിൽ, ആത്മീയ ഭക്ഷണം വിളമ്പിക്കൊടുക്കണമെങ്കിൽ, ഭൗതിക ഭക്ഷണം വിളമ്പിക്കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മീയമായും ഭൗതികമായും നാം നിറയപ്പെട്ടവരാകണം. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർക്ക് മാത്രമേ, ദൈവകൃപയിൽ ആശ്രയിച്ച് വിളമ്പിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നവന് മാത്രമേ മറ്റുള്ളവർക്ക് വിളമ്പാൻ കഴിയുകയുള്ളൂ. ഈ 4 വർ സംഘത്തിന് മനസ്സിലായി അകത്തുള്ളവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന്. അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ പുറത്തേക്ക് വരത്തില്ലൊന്നും. അങ്ങനെയാകുമ്പോൾ അവരുടെ ജീവിതം ദുരിതത്തിലാകും. നമ്മുടെ കൈവശം ആത്മീയ ഭക്ഷണം ഉണ്ടെങ്കിലേ പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ആത്മീയ സമ്പന്നരാകുവാൻ നാം ശ്രമിക്കുമോ? പട്ടണത്തിനകത്തുള്ളവർ പട്ടിണി മരണം വന്നാലും വേണ്ടില്ല, അതിനെ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അതിനായി തയ്യാറാകുമ്പോൾ പുറത്തുള്ള നാൽവർ സംഘം ജീവൻ നിലനിർത്താൻ അപ്പം ലഭ്യമാകുന്ന ഇടം അന്വേഷിച്ച് പുറപ്പെടുവാൻ തയ്യാറാകുന്നു. അത് ശത്രുപാളയത്തിൽ എത്തിച്ച് മരണം സംഭവിക്കാൻ ഇടയാകും എന്നവർക്കറിയാം. പക്ഷെ അവർ ഭയപ്പെട്ടില്ല, കാരണം അവർക്ക് ജീവൻ നിലനിന്നേ പറ്റൂ, ഭക്ഷണം ലഭിച്ചേ പറ്റൂ. അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് ആത്മീക ജീവൻ നിലനിർത്തുവാൻ ഈ നാൽവർ സംഘത്തിൻ്റെ ധൈര്യം ആവശ്യമാണ്. ജീവൻ നിലനിർത്താൻ ഇവർ ശത്രുപാളയത്തിലേക്ക് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 12:6 ആത്മീയ ഭക്ഷണം വിളമ്പിയ പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 സഭയോട് ചേർത്ത് പരിശുദ്ധാത്മ നിറവോട് സംസാരിച്ച പത്രോസ് ഇപ്പോൾ 4 4 ആളുകളുടെ നടുവിലാണ്. കാരണം യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിയത് ജനത്തിന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ഹെരോദാവ് ഇവനെയും കൊല്ലാനായി വച്ചിരിക്കുക. മരണം കാത്തവൻ കിടക്കുമ്പോഴും അവൻ ഭയമില്ലാതെ ഉറങ്ങുകയാണ്. ആത്മീയ ഭക്ഷണം ആഗ്രഹിക്കുന്നവർക്കും പങ്കുവെക്കുന്നവർക്കും പ്രതികൂലമുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ചിന്തയിൽ പറഞ്ഞതുപോലെ തന്നെ വാഗ്ദത്ത സന്തതിക്ക് അടിമയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തവളുടെ ഉപദ്രവം ഉണ്ടാകും. സന്തതിയുടെ ഉപദ്രവം ഉണ്ടാകും, ദാസിയുടെയും മകന്റെയും ഉപദ്രവം ഉണ്ടാകും. വാഗ്ദത്ത സന്തതിക്ക് ദാസിയുടെയും മകന്റെയും ഉപദ്രവം ഉണ്ടാകും. പക്ഷേ ആത്മീയ ഭക്ഷണം ആഗ്രഹിക്കുന്നവൻ, ആത്മീയ ഭക്ഷണം വിളമ്പുന്നവർ പ്രതികൂലമുണ്ടാകുമെന്നോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം രക്ഷിക്കുന്നവൻ കൂടെയുണ്ട്. അതിനി നമുക്ക് തുടർന്നുള്ള ചിന്തയിൽ നിന്ന് മനസ്സിലാകും. ഭക്ഷണം ആഗ്രഹിച്ച ഈ 4 അല്ലെങ്കിൽ നാൽവർ സംഘം സന്ധ്യായാമത്തിലാണ് ഭക്ഷണം തേടി ആരാമ്യ പാളയത്തിലേക്ക് പോയത്. സന്ധ്യായാമം തൃപ്തിയുടെ യാമമാണ് ദൈവമക്കൾക്ക്. സന്ധ്യ 1 യാമമായ സന്ധ്യായാമത്തിൽ മുട്ടുമടക്കുന്നവന് അനുഗ്രഹങ്ങൾ തരുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കുഷ്ഠരോഗികൾ പുറപ്പെട്ടത് സന്ധ്യായാമത്തിൽ തന്നെയാണ്. അതേ യാമത്തിൽ തന്നെ, അതായത് സന്ധ്യായാമത്തിൽ തന്നെ ഇവർ പുറപ്പെട്ട അതേ നാഴികയിൽ തന്നെ മഹാസൈന്യത്തിൻ്റെ ആരവം കേൾപ്പിച്ച് ആരാമ്യ പാളയത്തിലുള്ളവരെ ഭയപ്പെടുത്തി ഓടിച്ച ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര സ്നേഹവാനായ ദൈവമാണ്. സന്ധ്യായാമത്തിൽ പുറപ്പെട്ട തൻ്റെ മക്കളെ അറിഞ്ഞ ദൈവം അവർക്കു വേണ്ടി ഭക്ഷണം ഒരുക്കി. എവിടെ? ശത്രുപാളയത്തിൽ. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ഒരു ദൈവം എൻ്റെയും നിന്റെയും ദൈവമാകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കുഷ്ഠം പാപത്തിൻ്റെ പ്രതീകമായി കരുതിയിരുന്ന ഒരു കാലയളവാണ്. കുഷ്ഠരോഗികളായി പുറത്താക്കപ്പെട്ടവരാണ് ഇവിടെ ദൈവമഹത്വം കണ്ടത്. അതായത് പാപികളെന്ന് നമ്മൾ എഴുതി തള്ളുന്നവരായിരിക്കും ചിലപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പെട്ടെന്ന് കാണുന്നത്. ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വസ്തുക്കളും എല്ലാം അവർക്ക് കിട്ടി. അവർ ആവശ്യത്തിന് ഭക്ഷിച്ചു, വേണ്ടതെല്ലാം എടുത്തു, കഴിയുന്നിടത്തോളം എടുത്തു, ചിലതെല്ലാം അവർ കൊണ്ട് കുഴിച്ചിടുകയും ചെയ്തു. ഈ ദൈവീയ വിരുന്ന് ആസ്വദിച്ച അവർക്ക് അഥവാ തൃപ്തി പൂണ്ട ഈ നാൽവർ സംഘത്തിന് കുഷ്ഠം മൂലം തങ്ങളെ പുറത്താക്കിയ ഇപ്പോൾ ക്ഷാമത്തിൽ കഴിയുന്ന, മരിച്ചാലും വേണ്ടിയില്ല, ക്ഷാമം ആരും അറിയത്തില്ല, ഇതിനകത്ത് കിടന്നോളാമെന്ന് കരുതിയ ചിലരെ അവർ ഓർത്തു. അവർക്ക് ക്ഷാമമാണല്ലോ എന്നോർത്തപ്പോൾ തങ്ങളുടെ സുഭിക്ഷതയിൽ കുറ്റബോധം തോന്നിയ അവർ ഈ സദ്വാർത്ത അവരെ അറിയിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ഇത് അറിയിച്ചില്ല എങ്കിൽ നാം കുറ്റക്കാരാകും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് സദ്വാർത്ത, സുവിശേഷം, നാം അറിയുന്ന സുവിശേഷം, ആ സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നാം ദൈവമുമ്പാകെ കുറ്റക്കാരാകുന്ന ഒരവസ്ഥ വരാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൂത് മറ്റുള്ളവർക്കൂടെ കൊടുക്കുവാനായി തയ്യാറാക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 2:1-12 വാക്യങ്ങളിൽ മറ്റൊരു നാൽവർ സംഘത്തെ നമുക്ക് കാണാം. കഫർനഹോമിൽ ഒരു വീട്ടിൽ യേശു ഉണ്ടെന്ന ഒരു ശ്രുതി കേട്ടു. ശ്രുതി കേട്ടു. എന്തായിരുന്നു ശ്രുതി? യേശു ഈ ഗ്രാമത്തിലെ ഒരു വീട്ടിലുണ്ട്. ആ ശ്രുതി കേട്ട ഈ നാല് പേര് യേശുവിനെ ആവശ്യമുള്ളവരെ എല്ലാം അവിടേക്ക് പറഞ്ഞയച്ചു. തീർച്ചയായിട്ടും അവർ പറഞ്ഞയച്ചു കാണും. കാരണം ബലഹീനനെ അവർ കൊണ്ടുപോകണമെങ്കിൽ നടക്കാൻ കഴിവുള്ളവരെ, ആഗ്രഹിക്കുന്നവരെ അവരവിടേക്ക് വിട്ടിട്ടുണ്ട്. ഒരു ബലഹീനൻ, പക്ഷവാതം പിടിച്ചു കിടക്കുന്ന ബലഹീനനെ അവർ നാലു പേർ ചേർന്ന് ചുമന്നു കൊണ്ടുപോയി. വാതുക്കലും ജനൽക്കലും നിന്നവരാരും ഇവരെ അകത്തേക്ക് വിട്ടില്ല. കാരണം ഇടമില്ലായിരുന്നു. ഇന്ന് ആരും ദൈവസന്നിധിയിലോട്ട് പുതുതായി വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതല്ല എന്റെയാണെന്നുള്ള ആ സ്വാർത്ഥ ചിന്ത. സുവിശേഷം സകല ജാതികൾക്കുമുള്ള സുവിശേഷം അത്രേ. ഈ സുവിശേഷം അറിയിക്കുവാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. പക്ഷപാതക്കാരനുമായി വന്നവരെ തീർച്ചയായിട്ടും പരിഹാസികൾ വഴി നീളെ പരിഹസിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ഇടം കൊടുക്കാതെ വാതുക്കൽ തടഞ്ഞു നിർത്തിയവരെ ഇവരെ പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ എന്തു ചെയ്തു? കുലുങ്ങാത്തവരായി, വിശ്വാസത്തിൽ ഉറച്ചവരായി, ശ്രുതി കേട്ടത് ആർക്കാണ് ആവശ്യമെന്ന് അറിയാവുന്നവൻ, അവരെ അവർ അവനെ യേശുവിൻ്റെ അടുക്കൽ തന്നെ ഇറക്കി വെച്ചു. പ്രൈസ് ദ ലോർഡ്. യേശു എവിടെയുണ്ടോ അവിടെ വേണം രോഗിയെ കൊണ്ടുവരുവാൻ. യേശു ഇല്ലാത്തടത്ത് രോഗം രോഗിയെ കൊണ്ടുവന്നാൽ സൗഖ്യം നടക്കുകയില്ല. യേശു ഉള്ളത് എവിടെയാണോ അവിടെ നീ രോഗിയെ കൊണ്ടുവന്നാൽ അവിടെ വിടുതൽ ലഭിക്കുന്നതാണ്. ഇവർ യേശു ഉള്ളിടത്ത് അവനെ ഇറക്കി വെച്ചപ്പോൾ യേശു പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, കിടക്കയെടുത്ത് നടക്ക. ഇതുവരെ പരിഹസിച്ചുകൊണ്ടിരുന്നവരുടെ വായിലെ വാക്കുകൾ നിന്നു. അവർ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. പക്ഷപാതം പിടിച്ച് കിടന്നവൻ കിടക്ക എടുത്തുകൊണ്ട് കൂളായിട്ട് പുറത്തേക്ക് പോയി. അവൻ ഇങ്ങോട്ട് ബലഹീനനായി വന്നപ്പോൾ ആരും വാതുക്കൽ അവന് സ്ഥലം കൊടുത്തില്ല. എന്നാൽ സൗഖ്യമുള്ളവനായി മടങ്ങിപ്പോയപ്പോൾ വാതിലുകളെല്ലാം വിശാലമായിട്ട് തന്നെ കൊടുത്തവന് ഇറങ്ങിപ്പോകുവാൻ. നിന്നവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി. പക്ഷേ ഈ നാല് പേരെ നമുക്കൊന്ന് നോക്കാം. അവർ പെരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇത് കാണുന്നുണ്ട്. അവരവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞില്ല, യേശുവെ ഞങ്ങളാ അവനെ കൊണ്ടുവന്നതെന്ന്. അവ ക്രെഡിറ്റ് എടുക്കുവാൻ, പുകഴ്ത്തൽ വാങ്ങിക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. കാരണം യേശുവിൻ്റെ അടുക്കലേക്ക് ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമായി അവർ കണ്ടു. അതുപോലെ തന്നെയാണ് ഈ നാല് കുഷ്ഠരോഗികളും. കുഷ്ഠം മൂലം തങ്ങളെ പുറത്താക്കിയ തങ്ങളുടെ ബന്ധുക്കൾക്ക് പട്ടിണിയാണെന്നറിഞ്ഞപ്പോൾ അവർ അനുഭവിച്ച സുഭിക്ഷതയെ മറ്റവർക്ക് കാണിച്ചു കൊടുക്കുവാൻ അവർ തയ്യാറായി. ഇവരുടെ ആരുടെയും പേര് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവരാരും പേര് രേഖപ്പെടുത്താത്തത് കൊണ്ട് ആരും അറിയാത്തവരായും തീർന്നില്ല. ഈ നാല് സാക്ഷികളെ ഓർക്കുന്ന യഹോവ നാല് കുഷ്ഠരോഗികളെ, ആ കട്ടിൽ ചുമ്മിയ നാല് പേരെയും, പക്ഷപാതക്കാരനെ ചുമ്മിക്കൊണ്ടുവന്ന നാല് പേരെയും ലോകം ഓർക്കുന്നില്ല എങ്കിലും, വചനത്തിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും, ജീവനുള്ള ദൈവം അവരെ ഒരിക്കലും മറക്കുകയില്ല. നല്ല സാക്ഷികളെ ഓർക്കുന്ന യഹോവ ഇവരെ സ്മരണ പുസ്തകത്തിൽ, അതായത് സ്ക്രോൾ ഓഫ് റിമംബറൻസ്, അതിൽ കുറിച്ചു വയ്ക്കും. മലാഖിയുടെ പുസ്തകം 3:16-17 വാക്യങ്ങൾ ദയവായി നിങ്ങൾ വായിക്കുമല്ലോ. ആ സ്മരണ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുവാൻ കഴിയും. യഹോവ അവരെ ആദരിക്കും. നാം പാർക്കുന്നിടത്ത് യേശുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? നിങ്ങൾ പാർക്കുന്നത് പട്ടണത്തിലാണെങ്കിൽ, നിങ്ങൾ പാർക്കുന്നത് ഗ്രാമത്തിലാണെങ്കിൽ, ഏത് വിദേശ രാജ്യത്ത് നിങ്ങൾ പാർത്താലും, നിങ്ങൾ ആരെയെങ്കിലും യേശുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരായി മനസ്സിലാക്കിയെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അതിനുള്ള ധൈര്യം, അതിനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തരട്ടെ. അതിനായി ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലും ഒരു ചലനം സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല എന്ന് അരുളിയ കർത്താവേ, പാപികളെ അങ്ങ് സ്നേഹിക്കുകയും പശ്ചാത്താപമുള്ളവൻ്റെ പാപം ക്ഷമിക്കുന്നതിനായും ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിനെ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരുടെ ആത്മീയ വിശപ്പ് മാറ്റുവാൻ, സുവാർത്ത അറിയിപ്പാനുള്ള ഭാഗ്യം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണമേ. മനുഷ്യർ ഞങ്ങളെ പരിഹസിക്കുമായിരിക്കും, എന്നാൽ കർത്താവേ, നീ ഞങ്ങളുടെ പേര് മനുഷ്യർ മറക്കുമ്പോഴും ആ സ്മരണയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇത് കേട്ട ഈ കുഞ്ഞുങ്ങളെ ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.